Now we have come to verse 3 of the psalm.
സങ്കീർത്തനത്തിന്റെ മൂന്നാം വാക്യത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണ്.
He restoreth my soul.
എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു.
He leadeth me in the paths of righteousness for his name's sake.
തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു.
In the beginning of the class I told you that the psalm can be divided into three major sections.
ആരംഭത്തിൽ ഞാൻ ഓർപ്പിക്കുകയുണ്ടായി ഈ സങ്കീർത്തനത്തെ പ്രധാനമായിട്ടും മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിക്കാം.
And the first two verses is the provisions of God we have seen.
ആദ്യത്തെ രണ്ട് വാക്യങ്ങളിൽ ദൈവത്തിന്റെ വലിയ കരുതലിനെയാണ് നാം കാണുന്നത്.
Now we have come to the second section, that is verse 3 and 4. There we see the presence of the Savior.
രണ്ടാമത്തെ വിഭജനമായ മൂന്നും നാലും വാക്യത്തിലേക്കാണ് നാം എത്തിയിരിക്കുന്നത്. അവിടെ രക്ഷകന്റെ സാന്നിധ്യമാണ് നാം കാണുന്നത്.
There we have seen that sometimes the sheep may have a fall.
അവിടെ നമ്മൾ കാണുന്നത് ഒരു പക്ഷെങ്കിൽ ചില സന്ദർഭങ്ങളിൽ ആട് വീണു പോകാൻ സാധ്യതയുണ്ട്.
സോ ഹിയർ ഹി ഈസ് കമ്മിങ് ഇൻ ഹിസ് പ്രസൻസ് ഹി റിസ്റ്റോറിങ് അസ് ഫ്രം ദാറ്റ് ഫോൾ.
എന്നാൽ ആ വീഴ്ചയിൽ നിന്നും ഇടയൻ കടന്നു വന്ന് ആ ആടിനെ വീണ്ടും പുനഃസ്ഥാപിക്കുകയാണ്.
ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ വേഴ്സ് 3 വി ആർ ഗോയിങ് ടു സ്റ്റഡി ടുഡേ.
ഇന്ന് ആ മൂന്നാം വാക്യത്തിന്റെ രണ്ടാം ഭാഗമാണ് നാം പഠിക്കുവാൻ പോകുന്നത്.
ഹി ലീഡഡ് മീ ഇൻ ദ പാർട്സ് ഓഫ് റൈച്ചസ്നെസ് ഫോർ ഹിസ് നെയിംസ് സേക്ക്.
തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു.
ആൻഡ് ഇഫ് യു ടേക്ക് ദിസ് എൻഡർ സാം ടുഗദർ,
ഈ മുഴുവൻ സങ്കീർത്തനവും നാം എടുത്തു നോക്കിയാൽ,
ഈച്ച് വേഴ്സ് ഇഫ് യു വാണ്ട് ടു ഗിവ് എ ടൈറ്റിൽ ടു ഈച്ച് വേഴ്സ്,
ഓരോ വാക്യത്തിനും ഒരു ടൈറ്റിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ,
ഐ വുഡ് ലൈക്ക് ടു ഗിവ് ദാറ്റ് ടൈറ്റിൽ ലൈക്ക് ദിസ്,
ഇപ്രകാരമായിരിക്കും ഞാൻ അതിന് ഒരു ഒരു ടൈറ്റിൽ കൊടുക്കുന്നത്.
ദ വേഴ്സ് വൺ യു ടേക്ക് ഇറ്റ്,
ഒന്നാം വാക്യം എടുക്കുക.
ദേർ വി സീ ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, ഐ ഷാൽ നോട്ട് വാണ്ട്.
അവിടെ നമ്മൾ കാണുന്നത് യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല.
ദേർ വി സീ ഹിം ആസ് മൈ സേവിയർ,
എന്റെ രക്ഷകനായിട്ട് യഹോവയെ കാണുകയാണ്.
ഹീസ് മൈ ലോർഡ്,
അവന്റെ കർത്താവാണ്.
സോ യു ക്യാൻ ടൈറ്റിൽ ദ ഫസ്റ്റ് വേർസ് സേവിയർ,
ഒന്നാം വാക്യത്തിന് പ്രകാരം നമുക്കൊരു ടൈറ്റിൽ കൊടുക്കാം രക്ഷകൻ.
Now verse 2,
രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ,
we see the main thing that he leadeth me beside the still waters.
അവിടെ നമ്മൾ കാണുന്നത് സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു.
So if you want to give a title to the second verse, we see that he is my leader.
രണ്ടാം വാക്യത്തിന് ഒരു ടൈറ്റിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്റെ നായകൻ എന്ന ടൈറ്റിൽ കൊടുക്കാം.
In verse 3,
മൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ,
the main theme is he is my restorer, he restoreth my soul.
അവിടെ അതിന്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത് എന്റെ പ്രാണനെ അവൻ പുനഃസ്ഥാപിപ്പിക്കുന്നു അല്ലെങ്കിൽ തണുപ്പിക്കുന്നു എന്നുള്ളതാണ്.
So you can give a title, restorer.
പുനഃസ്ഥാപനം എന്നൊരു ടൈറ്റിൽ കൊടുക്കാൻ സാധിക്കും.
Now verse 4,
നാലാം വാക്യം,
the main content of verse 4 is he is comforting me.
നാലാം വാക്യത്തിന്റെ പ്രധാന ആശയം എന്ന് പറയുന്നത് അവൻ എന്നെ ആശ്വസിപ്പിക്കുന്നു എന്നുള്ളതാണ്.
Thy rod and thy staff they comfort me.
നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു.
So the title we can give that he is my comforter.
അവിടെ കൊടുക്കാൻ കഴിയുന്ന ടൈറ്റിൽ അവൻ എന്റെ ആശ്വാസകൻ എന്നാണ്.
In verse 5,
അഞ്ചാം വാക്യം,
we see that he is preparing a table before the presence of my enemies.
എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എന്നാണ്.
So he providing whatever my needs are there.
എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് അത് ഒരുക്കുകയാണ്.
So verse 5 we can say that he is the provider.
അഞ്ചാം വാക്യത്തിന്റെ ടൈറ്റിൽ കൊടുക്കാൻ സാധിക്കും അവൻ എന്റെ പരിപാലകൻ അല്ലെങ്കിൽ എന്നെ കരുതുന്നവൻ.
In verse 6,
ആറാം വാക്യം,
the sheep is very sure that all the days of his life he will enjoy the goodness of the shepherd.
ഈ ആടിനെ വളരെ ഉറപ്പുണ്ട് ജീവിതകാലം മുഴുവനും ഈ ഇടയന്റെ സംരക്ഷണവും സാന്നിധ്യവും.
Surely goodness and mercy shall follow me all the days of my life.
നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും.
So he is, we see here, the well-wisher, he is the well-wisher of the sheep.
ഈ ആടിന്റെ ഏറ്റവും നല്ല ഗുണകാംക്ഷിയാണ് ഈ ഇടയൻ.
These are the various titles we can give in this psalm.
ഈ അധ്യായം ഈ സങ്കീർത്തനത്തിൽ കൊടുക്കുവാൻ കഴിയുന്ന വ്യത്യസ്തങ്ങളായിരിക്കുന്ന ടൈറ്റിലാണ്.
The Lord is my savior.
യഹോവ എന്റെ രക്ഷകൻ.
He is my leader.
അവൻ എന്റെ നായകൻ.
He is my restorer.
അവൻ എന്റെ എന്നെ പുനഃസ്ഥാപിപ്പിക്കുന്നവൻ.
He is my comforter.
അവൻ എന്റെ ആശ്വാസകൻ.
He is my provider.
അവൻ എന്റെ പരിപാലകൻ.
Finally,
അവൻ എന്റെ ഏറ്റവും നല്ല ഗുണകാംക്ഷി.
Surely there's no doubt goodness will come always in my life.
നന്മ എന്റെ ജീവിതത്തിൽ ഉടനീളം എന്നെ പിന്തുടരും.
That is the promise that he has given to us.
അതാണ് അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വലിയ വാഗ്ദത്തം.
So last week we considered that sometimes in our life we may fall.
നമ്മുടെ ജീവിതത്തിലേക്ക് നാം നോക്കുമ്പോൾ ഒരുപക്ഷെങ്കിൽ വീണു പോകാനുള്ള അവസരങ്ങളുണ്ട്.
And it is all because of us only we may fall.
അത് നമ്മുടെ തന്നെ കാരണം കൊണ്ടാണ് നാം വീഴുന്നത്.
We have seen the three main reasons why a sheep falls.
മൂന്ന് കാരണങ്ങൾ നാം കാണുകയുണ്ടായി ഒരാട് വീഴുവാനുള്ളത്.
One, the sheep desires to have a comfort. And when it goes for a comfort, naturally it may fall. That is one way. And the second option we see that it is sometimes the wool grows too much. When the wool grows, all the dirty things accumulates on the wool and the weight increases. So that may tilt the body and it may fall. The third reason we are seeing that over fat sheep may fall. So we are in our Christian life also, there are three reasons why we may fall. We read about Demas, he loved the world and went to Thessalonica. The love for the world, the comfort of the world, that moved Demas to Thessalonica. Somebody says that in Thessalonica at that time the silver mines were there. So he was so much attracted by that and he thought it is better to have the comforts of Thessalonica.
But
the Paul says he loved the world and left me.
So the
world is number one enemy for believer.
The second
enemy is, we see, the Satan himself.
The
wool I told you, that it speaks about the self-life, pride. That we see about the Corinthians, Paul says that you are puffed up. That is, when we are filled with the pride, we are puffed up. So the second one who is always against us, makes us to fall, is Satan. The third is our flesh. The lust of the flesh always tries to make us fall.
We have
seen from the book of Ezekiel how God appreciated three men who got victory over all these
three.
There is Noah who got victory over the world. And second, Job, who got victory over
Satan.
Daniel, who got victory over the flesh. So we have studied up to this time. Now comes to the next portion, that is, he leadeth me in the paths of righteousness for his name's sake.
ഇതുവരെയാണ് നാം പഠിച്ചു നിർത്തത്. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. മൂന്നിന്റെ രണ്ടാം ഭാഗം, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു.
He leads me in the paths of righteousness.
നീതിപാതകളിൽ അവൻ എന്നെ നടത്തുന്നു.
Now, if a sheep is allowed to move by itself, it is the notorious habits of the, it will spoil everything.
ഒരു ആടിനെ സ്വയമേ നടക്കുവാൻ അങ്ങ് അനുവദിച്ചു കൊടുത്താൽ അത് വളരെ വളരെ വല്ലാത്തൊരു ജീവി ആയതുകൊണ്ട് അത് വല്ലാത്ത അവസ്ഥയിലേക്ക് ഞാൻ ചാടും.
The entire land it will get polluted.
ആ പ്രദേശം മുഴുവനും അത് മാലിന്യമാക്കും.
And it will spoil the land.
ആ പ്രദേശത്തെ അതങ്ങ് നശിപ്പിക്കും.
So a good shepherd understands this bad habit of the sheep.
അതുകൊണ്ട് ഒരു നല്ല ഇടയൻ ആടിന്റെ ഈ മോശമായ സ്വഭാവം തിരിച്ചറിയും.
So it will never allow, the shepherd will never allow the sheep to go by itself.
അതുകൊണ്ട് ഒരു ആടിനെ സ്വയമേ പോകുവാൻ തക്കവണ്ണം ഒരു നല്ല ഇടയൻ അനുവദിക്കില്ല.
So always the shepherd is behind or before the sheep and directs the path very well.
അതുകൊണ്ട് എല്ലായ്പ്പോഴും ആ ഇടയൻ ആടിനോട് ചേർന്ന് അല്ലെങ്കിൽ ആടിന് മുമ്പിൽ നടന്ന് ആടിനെ നയിക്കും.
That is what he says.
അതാണ് ഇവിടെ കാണുന്നത്.
He leadeth me. I am not going by myself. If I go by myself, I know that I will spoil everything. So my shepherd, he always leads me. And especially, he is more concerned about the land in which the shepherd is feeding. So the shepherd should have a very good idea about the land management. So shepherding and land management is very much linked together. If he cannot manage the land, he will end up in trouble.
ഒരു പ്രദേശം നന്നായിട്ട് കാത്തു സൂക്ഷിക്കുവാൻ ഇടയൻ അറിയത്തില്ലെങ്കിൽ ആ ഇടയൻ പ്രയാസത്തിൽ നിന്ന് ചാടും.
So there are three ways. This is a basically land management principles are there.
ഈ ആടിനു വേണ്ടിയുള്ള പുൽപ്പുറങ്ങൾ അല്ലെങ്കിൽ പ്രദേശം പരിപാലിക്കുന്ന കാര്യത്തിൽ മൂന്ന് പ്രധാന തത്വങ്ങളുണ്ട്. ഒന്നാമത്തേത്
the overgrazing. If the sheep is allowed to continue in a particular land for a long time,
ഒരു പ്രദേശത്ത് തന്നെ ഒരുപാട് നേരം ആടിനെ അനുവദിച്ചു കൊടുത്താൽ
it will damage the entire land.
ആ പ്രദേശത്തെ മുഴുവനും അത് നശിപ്പിക്കും.
So the shepherd should understand the sheep should not be allowed to remain in one land for a long time.
അതുകൊണ്ട് ഒരാടിനെ ഒരു പ്രദേശത്ത് തന്നെ ഒരുപാട് സമയം വെക്കുവാൻ ഒരു ഇട അനുവദിക്കുകയില്ല.
So first of all, before sending the animals into the land,
അതുകൊണ്ട് ഒരു പ്രദേശത്തേക്ക് ആടിനെ അയക്കുന്നതിന് മുമ്പായിട്ട്
he has to consider number one point that whether what is the capacity of the land to hold the sheep.
അതുകൊണ്ട് ഈ ആടിനെ വഹിക്കുവാൻ തക്കോണം ആ പുൽപ്പുറത്തിന്റേതായിരിക്കുന്ന ആ കഴിവ് എത്ര മാത്രമാണെന്ന് ആട് ഇടയൻ മനസ്സിലാക്കും.
In biological wild life management techniques they used a particular term called as the carrying capacity. That is the term is used.
സസ്യശാസ്ത്രപരമായിട്ട് അതിന്റെ ഒരു പ്രത്യേക പദപ്രയോഗം എന്നുള്ളത് ആ പ്രദേശത്തിന്റേതായിരിക്കുന്ന അതിനെ വഹിക്കുവാനുള്ള കഴിവ്.
It's a vast subject. The carrying capacity should understand, then only he can manage the whole animals.
ആ പ്രദേശത്തിന്റെ ആ അത് ആ ജന്തുക്കളെ വഹിക്കുവാനുള്ളതായിരിക്കുന്ന കഴിവ് അത് വലിയൊരു വിഷയമാണ്. അത് മനസ്സിലാക്കാതെ ഇടയനെ അങ്ങോട്ട് പോകാൻ
സാധിക്കില്ല. Leading the sheep into a pasture, the first and the most important thing the shepherd has to consider, what is the carrying capacity of the land.
ഒരു പച്ചയായി പുൽപ്പുറത്തേക്ക് ആടിനെ കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് ആ പുൽപ്പുറത്തിന്റെ ആ കഴിവ് അല്ലെങ്കിൽ അതിനെ വഹിക്കാനുള്ള കഴിവ് ആ ഇടയെ മനസ്സിലാക്കും.
He will estimate the entire area of the land.
ആ പ്രദേശത്തെ മുഴുവനും അവൻ അളന്ന് മനസ്സിലാക്കും.
And he will observe how the grass is growing in that land.
ആ പ്രദേശത്ത് പുല്ല് വളരുന്നത് അവൻ മനസ്സിലാക്കും.
And he will estimate how many days he can remain in that land and feed the sheep.
ആ എത്ര ദിവസം ആടുകളെ ഈ പ്രദേശത്ത് തമ്പടിച്ച് അതിനെ പോറ്റാം എന്ന് ആടും ആ ഇടയെ മനസ്സിലാക്കും.
Whether the land can hold 50 sheep and for one week, like that he will estimate.
ആ ഒരു പ്രത്യേക പ്രദേശത്തിന് 50 ആടുകളെ ഒരാഴ്ച വഹിക്കുവാൻ കഴിവുണ്ടോ എന്ന് നോക്കും.
So if he take all the sheep in a land where small land is there, there is no much grass, it will damage the sheep as well as the land.
ആ മുഴുവൻ ആടുകളെയും കൊണ്ട് ഒരു പ്രത്യേക പ്രദേശത്ത് തന്നെ നിൽക്കുകയാണെങ്കിൽ അത് പുല്ല് പോരാതെ വരികയും ആ മുഴുവൻ പ്രദേശത്തെ നശിപ്പിക്കുകയും.
So a pasture, a shepherd has to consider the carrying capacity of the land. That is the first thing before leading the sheep into the pasture.
ഒരു ആടിനെ ഒരു പുൽപ്പുറത്തേക്ക് കൊണ്ടുവന്നതിന് മുമ്പായിട്ട് ആ ഇടയൻ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ കാര്യം ഈ ആടിനെ വഹിക്കുവാനുള്ള കഴിവ് ആ പ്രദേശത്തിനുണ്ടോ എന്നാണ്.
Another thing, how many days the sheep should remain there.
രണ്ടാമത്തെ കാര്യം എത്ര ദിവസം ഈ ആടിനെ അവിടെ നിർത്താമെന്നുള്ളതാണ്.
If he allows the sheep to remain there for a long time,
കൂടുതൽ ദിവസങ്ങൾ ഒരു ആടിനെ അവിടെ നിർത്തണമെന്നുണ്ടെങ്കിൽ
the sheep is very funny animal as I told you.
ഞാൻ ഓർപ്പിച്ചതുപോലെ ആട് വളരെ രസകരമായിരിക്കുന്ന ഒരു ജീവിയാണ്.
It is not like any other animal.
മറ്റ് മൃഗങ്ങളുടെ കൂട്ടല്ല ആട്.
It will eat the grass in a such a way that it will uproot the grass itself.
ഗ്രാസ് തിരിച്ചു വരാത്ത രീതിയിൽ ആ പുല്ല് തിന്നും.
And it remains there, you know very well that never a grass can grow in that land again.
ആ ഒരു ആട് തിന്ന സ്ഥലത്ത് പിന്നീട് പുല്ല് വളരുകയില്ല.
So the shepherd is very much concerned that the sheep should not overgraze the land and spoil the land.
അതുകൊണ്ട് ഇടയം പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ആ പുൽപ്പുറം വല്ലാതെ നശിപ്പിക്കാതെ ആ ആടിനെ അവൻ നോക്കും.
Suppose the lender grass is removed.
ഒരു പക്ഷെങ്കിൽ ആ പുല്ല് മുഴുവനും മാറ്റപ്പെട്ടാൽ
the what happened because of the rain during the rainy season soil erosion will take entire land will vanish in the desert.
മഴ വരുമ്പോൾ ആ മണ്ണ് മുഴുവൻ ഒലിച്ചു പോയിട്ട് ആ പ്രദേശം മുഴുവനും വെറും തരിശു ഭൂമിയായിട്ട് മാറ്റപ്പെടും.
So before leading a sheep into the grassland, the shepherd should see that overgrazing should not be allowed.
അതുകൊണ്ട് ഒരു ആടിനെ ഒരു പുൽപ്പുറത്തേക്ക് കൊണ്ടുവന്നതിന് മുമ്പായിട്ട് ഇടയൻ നോക്കുന്ന കാര്യം ആ പുല്ല് പൂർണ്ണമായിട്ടും തീരാത്ത നിലയിൽ ഇടയൻ അത് സംരക്ഷിക്കും.
This is the notorious behavior of the sheep.
ഒരു ആടിന്റെ ഏറ്റവും ഒരു കുസൃതി പിടിച്ച ഒരു സ്വഭാവമാണത്.
You know, other animals are not like that.
മറ്റ് മൃഗങ്ങൾ അതുപോലെയല്ല.
You take an example of an elephant.
ഒരു ആനയുടെ ഉദാഹരണം എടുക്കുക.
Nobody is there to lead the elephant.
ആനയെ നയിക്കാൻ ആരുമില്ല.
But they are very conscious about their environment.
എന്നാൽ ആ പ്രദേശത്തെ കുറിച്ച് ബോധവാന്മാരാണ് ആനകൾ.
Normally they feed on the bamboo shoots. Yeah, that is the normally they feed on the vegetation.
സാധാരണ അത് തിന്നുന്നത് ഈ ഈറയും മുളകളൊക്കെയാണ്.
And when they start feeding on that bamboo,
ആ മുളകളും ഈറകളൊക്കെ അത് തിന്നുമ്പോൾ,
if the elephant will make sure that we should not completely eat that area.
ആ പ്രദേശം മുഴുവനും അങ്ങ് തിന്നു തീർക്കാൻ തീർക്കാതിരിക്കുവാനാണ് ശ്രദ്ധിക്കും.
Consciously do that.
വളരെ ബോധപൂർവം അത് ചെയ്യും.
They will eat a little bit.
ആ കുറച്ച് തിന്നും.
And retain the remaining and go to the other place.
ആ കുറച്ച് അവിടെ ശേഷിപ്പിച്ചിട്ട് മറ്റു സ്ഥലത്തേക്ക്
പോകും. And they go on to other place.
അങ്ങനെ അങ്ങനെ അടുത്ത സ്ഥലങ്ങളിലേക്ക്
പോകും. And after some time when they come again, this is the old one we started growing again.
ആ പിന്നീട് മടങ്ങി വരുമ്പോൾ ഈ ആദ്യം തിന്ന ഭാഗം അത് വീണ്ടും വളർന്നു വരും.
Even though there was no shepherd, no one to lead the elephant, they behaved very wisely.
ആനകളെ നയിക്കുവാൻ അപ്രകാരം ആരുമില്ലെങ്കിലും വളരെ ബുദ്ധിപൂർവം ആനകൾ ഇടപെടും.
I think in the whole universe, the God has given man this earth and handed over to man.
മുഴുവൻ പ്രപഞ്ചവും ദൈവം മനുഷ്യന്റെ കരങ്ങളിലേക്ക് കൊടുത്തിരിക്കുകയാണ്.
If you look and study, the ecology is a man who spoiled the whole earth.
മുഴുവൻ പ്രപഞ്ചവും നശിപ്പിച്ചത് മാലിന്യമാക്കിയത് മനുഷ്യനാണ്.
All other animals are very conscious about the environment.
മറ്റു ജീവികൾ മൃഗങ്ങളെല്ലാം തന്നെ ആ സാമൂഹിക കാര്യത്തിൽ വളരെ സംരക്ഷണമുള്ളവരാണ്.
And similarly, the sheep is also as I told you our behavior they have.
ഞാൻ ഓർപ്പിച്ച പോലെ ഈ ആടിനും മനുഷ്യന്റെ സ്വഭാവമാണുള്ളത്.
They spoil the environment, they surrounding the land.
ആ പ്രദേശത്തെ മുഴുവനും അത് നശിപ്പിക്കും.
So the shepherd cannot leave the sheep alone.
അതുകൊണ്ട് ഒരു ആടിനെ തനിക്ക് വിടുവാൻ ഒരു ഇടയൻ സമ്മതിക്കില്ല.
So he will not allow the land to be grazed, overgrazed of the land.
അതുകൊണ്ട് ഒരു പ്രദേശത്തെ പൂർണ്ണമായിട്ടും തിന്നു നശിപ്പിക്കാതിരിക്കുവാൻ അയാളെ ശ്രദ്ധിക്കും.
Third is that the sheep is also another habit. They will eat only some plant which they like it very tasty.
മറ്റൊരു പ്രത്യേകത ആടിനുള്ളത് അതിന് ഇഷ്ടപ്പെടുന്ന ചില പുല്ലുകൾ മാത്രമേ തിന്നുകയുള്ളൂ.
They can eat all the grasses.
അതിനെ മുഴുവൻ പൂർണ്ണമായിട്ടും തിന്നാം.
But they will not eat. If they like one plant, they will eat only that plant.
ഒരു ഒരു ചെടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് മാത്രം തിന്നും.
That is known as preferential grazing.
അതിനൊരു മുൻഗണന ക്രമം എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കാം.
If they allow do like that,
അങ്ങനെ അത് ചെയ്യുവാൻ അതിനെ അനുവദിച്ചാൽ,
there's every possibility that the sheep will be infested by parasites.
അല്ലെങ്കിൽ പാരസൈറ്റിനാൽ അടിമപ്പെടുവാനുള്ള സാധ്യത ആടുകൾക്കുണ്ടാവും.
Our children also have some type of habits like that.
നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അങ്ങനെയുള്ള പ്രയാസങ്ങളുണ്ടല്ലോ.
No, they only. There's some children, they want only മട്ടൻ കറി.
ചില കുഞ്ഞുങ്ങൾക്ക് മട്ടൻ കറി മാത്രം മതി.
They don't eat any vegetable.
വെജിറ്റബിൾ കഴിക്കില്ല.
Mommy is feeding you. You eat vegetable, then only it will be balanced food.
വീട്ടിൽ പറയും വെജിറ്റബിളോടെ കഴിക്കുക എങ്കിൽ മാത്രമേ അത് ശരിയാകുകയുള്ളൂ.
And they will know, then I want only മട്ടൻ കറി.
കുഞ്ഞുങ്ങൾക്ക് മട്ടൻ കറി മാത്രം മതി.
Some are very particular about chicken.
എന്നാൽ ചില കുഞ്ഞുങ്ങൾ ചിക്കൻ മാത്രം മതി.
And if you imagine every day you can give the Kentucky or McDonald's to children, what will be the condition of our children?
എല്ലാ ദിവസവും ഇങ്ങനെയുള്ള ആഹാരം തന്നെ കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും?
They will not be healthy.
അവര് ആരോഗ്യവാന്മാരായി തീരില്ല.
We need to provide a balanced food, then only they can grow properly.
വളരെ ക്രമീകൃതമായിരിക്കുന്ന ആഹാരം കൊടുത്തെങ്കിലേ വളർച്ച ഉണ്ടാകുകയുള്ളൂ.
That is the true with the sheep also.
ആടിനെ സംബന്ധിച്ചും അത് വാസ്തവമാണ്.
The shepherd should understand that he should provide the balanced food for the sheep.
അതുകൊണ്ട് ഒരു ഇടയൻ ആടിനെ ക്രമീകൃത ആഹാരം കൊടുക്കുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവാണ്.
So these are the three things the shepherd should take care before leading the sheep into the grazing land.
ഒരു പുൽപ്പുറത്തേക്ക് ആടിനെ നയിക്കുന്നതിന് മുമ്പായിട്ട് ഇടയൻ ശ്രദ്ധിക്കുന്ന മൂന്ന് പ്രധാന കാരണങ്ങളാണ് നമ്മൾ കേട്ടത്.
So we will consider what is the practical application of these three things.
ഈ മൂന്ന് കാര്യങ്ങളിൽ നിന്നുള്ള പ്രായോഗിക വശം എന്താണെന്ന് നമുക്ക് നോക്കാം.
Now we are the sheep in the pasture of the Lord.
നാം ആടുകളുടെ ഇടയനാണ്.
In the local assembly, God has appointed elders to feed the sheep.
പ്രാദേശിക സഭകളിൽ ദൈവം ആടുകളെ മേയ്ക്കുവാൻ തക്കവണ്ണം ഇടയന്മാരെ ആക്കിയിട്ടുണ്ട്, മൂപ്പന്മാരെ ആക്കിയിട്ടുണ്ട്.
Yeah, whom we can call as pastors.
ഇടയന്മാരെ അല്ലെങ്കിൽ പാസ്റ്റേഴ്സ് എന്ന് വിളിക്കാം.
So local assembly is the feeding ground for saints.
വിശുദ്ധന്മാരെ പരിപാലിക്കുന്ന പോറ്റുന്ന സ്ഥലമാണ് പ്രാദേശിക സഭ.
So we are feeding here in the local assembly.
വിശുദ്ധന്മാരെ ആ നിലയിൽ അവർക്ക് ആഹാരം കിട്ടുന്നത് അല്ലെങ്കിൽ അവർ പരിപാലനം ഏൽക്കുന്നത് പ്രാദേശിക സഭയിലാണ്.
So what are the things we need to take into consideration during the feeding time?
ഈ പരിപാലന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
നമ്പർ 1, carrying capacity.
ഒന്നാമത് ആ ആടിനെ വഹിക്കുവാനുള്ള ആ ഒരു കഴിവ്.
But that the whole the congregation. Now one question I will ask you. That is the number of congregation. Number in the congregation. How many should be?
ഒരു കൂട്ടത്തിന്റെ അംഗസംഖ്യ എത്ര ആയിരിക്കണം?
Now we know that an assembly. How we can start an assembly? How many members should be there?
ഒരു പ്രാദേശിക സഭ തുടങ്ങണമെങ്കിൽ എത്ര ആൾക്കാരുണ്ടായിരിക്കണം?
We are very familiar with that. Where two or three are. Gather. Three minimum. If for two or three are there, we can start an assembly gathering, isn't it?
രണ്ടോ മൂന്നോ പേർ എന്ന് നമ്മൾ വായിക്കുന്നു. അത് രണ്ടോ മൂന്നോ പേർ ഉണ്ടെങ്കിൽ അത് ഒരു സഭ തുടങ്ങാൻ സാധിക്കുമോ?
The question, that is normally that is we start that.
സാധാരണ എങ്ങനെയാണ് ചെയ്യാറുള്ളത്?
As per the Jewish people, at least to have the ceremonies or any activity, at least 10 people should be there.
യഹൂദ ആചാരം അനുസരിച്ച് ഒരു കാര്യം അങ്ങനെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് 10 പേരുണ്ടായിരിക്കും.
And then only they can gather for a spiritual activity.
ഒരു ആത്മീയ കാര്യത്തിന് വേണ്ടി കൂടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 10 പേര് വേണം.
I thank always God, it is good that you made only 2 or 3. So that is why most of our meetings are going on.
നമ്മുടെ പല കൂടിയവരുകളും അപ്രകാരം രണ്ടും മൂന്ന് പേരുള്ളത് കൊണ്ട് അതിന് ഞാൻ ദൈവസ്ഥാനത്ത് പറയുകയാണ്.
ബിക്കോസ് ഇൻ എ പ്രയർ മീറ്റിംഗ് യു ആസ്ക് യു നോ ദാറ്റ് വാട്ട് ഹാപ്പൻസ് ഡ്യൂറിംഗ് ദാറ്റ് ടൈം.
പ്രാർത്ഥനാ യോഗങ്ങൾക്ക് എന്താണെന്ന് നമുക്കറിയാം.
സോ ഐ ഓൾവേസ് സേ ഓക്കെ ബ്രദർ ലോർഡ് ത്രീ പീപ്പിൾ ആർ ദേർ സോ വി ആർ ഹാപ്പി ദാറ്റ് യു ഹാവ് സാങ്ഷൻഡ് അസ്.
ഞാൻ എപ്പോഴും പറയാറുണ്ട് ദൈവമേ മൂന്ന് പേരുണ്ട് അതുകൊണ്ട് സന്തോഷമാണ് നീ ഞങ്ങളെ അനുവദിച്ചിരിക്കുകയാണല്ലോ.
സോ ടു ഓർ ത്രീ ഈസ് എ ഗുഡ് നമ്പർ ദ ലോർഡ് വാസ് വെരി കോൺഷ്യസ്ലി ടോൾഡ് അസ്.
രണ്ടോ മൂന്നോ പേർ എന്നുള്ളത് കർത്താവ് വളരെ ശ്രദ്ധയോടുകൂടി ആ കാര്യം പറഞ്ഞിരിക്കുകയാണ്.
Be the maximum number in a local assembly.
ഒരു പ്രാദേശിക സഭയുടെ പരമാവധി അംഗസംഖ്യ എത്രയായിരിക്കണം?
Nothing is given as clearly in the scripture.
തിരുവചനത്തിലെ അപ്രകാരം വ്യക്തമായിട്ട് നമുക്ക് നൽകി തന്നിട്ടില്ല.
There are some assemblies in the world, they say that we have a congregation of 15,000 people and all.
ഏതാണ്ട് 15,000 പേര് വരെ ഉണ്ടെന്ന് ചില സഭകൾ വാദിക്കുന്നുണ്ട്.
I don't know how they are managing the whole this thing.
അതിനൊക്കെ എപ്രകാരം പരിപാലിച്ചു കൊണ്ടുപോകുന്നു എന്ന് എനിക്കറിയില്ല.
Okay, it is a good thing, no problem.
നല്ല കാര്യമാണ്.
But what should be the ideal number for a local assembly?
ഒരു പ്രാദേശിക സഭയുടെ ശരിയായിരിക്കുന്ന കണക്കനുസരിച്ച് എത്ര എത്ര ഉണ്ടായിരിക്കണം?
I'm not dogmatic. Don't think that I said like this. Don't get confused with my numbers.
ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യം നിങ്ങൾ ആശയക്കുഴപ്പം ഉണ്ടാകരുത്.
So it is a casual observation of mine.
എന്റെ ഒരു ഒരു ഞാൻ ശ്രദ്ധിച്ച കാര്യത്തിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്.
പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്.
എന്റെ പ്രായോഗിക നിർദ്ദേശം അനുസരിച്ച്
the ideal number of a local assembly or a gathering is 50.
ഒരു പ്രാദേശിക സഭയുടെ അംഗസംഖ്യ നോക്കുമ്പോൾ ഒരു 50 പേര് നമുക്ക്
we can have interaction, we can have fellowship and the exercising of the gift and all.
പരസ്പരമുള്ള കൂട്ടായ്മയ്ക്കും അതുപോലെ ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ ജ്വലിപ്പിക്കുവാനും ഒക്കെ ഉള്ള നിലയിൽ നോക്കുമ്പോൾ
it can go up to 100.
അത് 100 വരെ പോകാം.
And if it is above 100,
ഇനി 100-ലും കവിയുകയാണെങ്കിൽ
it is better to have a two different gatherings so that they can have more interaction.
രണ്ട് സ്ഥലസഭകളായിട്ട് മാറുന്നത് നല്ലതായിരിക്കും. കൂടുതൽ ആശയവിനിമയത്തിന് അത് സാധിക്കും.
Once again I am telling I am a dogmatic. If a number increase, I have no objection.
ഞാൻ ആ കാര്യം പറഞ്ഞെങ്കിലും അതങ്ങനെ സംഖ്യ കൂടി കഴിഞ്ഞാൽ എന്ത് ആരും കുഴപ്പമില്ല.
Now you may be wondering how I came to a number 50 and 100.
എന്തുകൊണ്ടാണ് ഞാൻ ഈ 50 അല്ലെങ്കിൽ 100 എന്നുള്ള സംഖ്യ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ ആശിക്കുന്നത്?
I will take you a scriptural portion to make it using Matthew chapter 18 verse 20. We see Mark chapter 6 verse 40 we will read.
മർക്കോസ് 6-ന്റെ
6 verse 40.
40 നമുക്ക് വായിക്കാം. മർക്കോസ് 6-ന്റെ 40.
There we see the Lord is feeding and the five people with the fish and the bread.
ഇവിടെ അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് 1000 പേരെ പോഷിപ്പിക്കുന്ന പശ്ചാത്തലമാണുള്ളത്.
Yeah, we will read one verse, that is 6 verse 40.
6-ന്റെ 40 വായിക്കുന്ന ഇപ്രകാരം.
Before feeding them,
അവർക്ക് അവരെ ഇരുത്തു കഴിപ്പിക്കുന്നതിന് മുമ്പായിട്ട്
the Lord given an instruction, very clear instruction to them.
വളരെ വ്യക്തമായ നിർദ്ദേശം ദൈവകർത്താവ് കൊടുത്തു.
They sat down in ranks by hundreds and by 50s.
അവർ 100-ഉം 50-ഉം വീതം നിരനിരയായി ഇരുന്നു.
Lord would have given them, okay, you come, you stand on a queue and I will give you. That is not the order that the Lord has
done.
He has very clearly instructed 150. You make them to sit in 100 and make them to sit in
50s.
That is there we have a principle of feeding. When we feed, make sure that we can able to feed them properly.
അപ്രകാരമാണെങ്കിൽ മാത്രം മാത്രമേ അവരെ കൃത്യമായ നിലയിൽ പോറ്റുവാൻ സാധിക്കുകയുള്ളൂ.
So I took the number from this particular passage.
ഈ ഒരു ഭാഗത്തു നിന്നാണ് ഞാൻ ഈ സംഖ്യ എടുത്തത്.
Of course it is not basically speaking about a local assembly.
ഇത് തീർച്ചയായിട്ടും ഒരു പ്രാദേശിക സഭയെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്.
It can be applicable to a local assembly.
ഒരു പ്രാദേശിക സഭയ്ക്കും പ്രായോഗികമാക്കാൻ കഴിയും.
Let this assembly grow to 1000, I have no problem.
ഒരു പ്രാദേശിക സഭ 1000 വളരട്ടെ, അതിന് യാതൊരു കുഴപ്പമില്ല.
Make sure that you should be able to feed everyone. That's the principle.
എന്നാൽ ഒരു കാര്യം നാം പ്രത്യേകം ഓർക്കേണ്ടത്, എല്ലാവരെയും പോറ്റുവാനുള്ള കഴിവ് ആ സഭയ്ക്കുണ്ടായിരുന്നു.
I know an assembly, it was 1000 people are gathering there.
ഏതാണ്ട് 1000 പേര് കൂടുന്ന ഒരു സഭ എനിക്കറിയാം.
So they, what they do that feeding, especially Bible teaching, they have a area wise groups are there. They have a special Bible study for the 50 or 100 people.
അവരെ വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ട് 50-100 പേര് വെച്ച് പ്രത്യേകമായിരിക്കുന്ന വചന പഠന ക്ലാസ്സുകൾ അവർ ക്രമീകരിക്കാറുണ്ട്.
That is a very good idea in that way.
അത് ആ നിലയിൽ നല്ലൊരു ആശയമാണ്.
On a Sunday morning they gather together.
ഞായറാഴ്ച ആളുകൾ ഒരുമിച്ച് കൂടുന്നു.
But when the Bible teaching and the exhortation, they have separate group studies and prayer meetings are there.
എന്നാൽ പ്രാർത്ഥനാ യോഗത്തിനും വചന പഠനത്തിനും പ്രബോധനത്തിനും ഒക്കെ ആയിട്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ കൂടുന്നു.
So that will enrich and help the sheep to grow.
അത് ആടുകളുടെ നല്ല വളർച്ചയ്ക്ക് സഹായമായിരിക്കും.
So this principle is very important.
അതുകൊണ്ട് ഈ ഒരു തത്വം വളരെ പ്രധാനമാണ്.
Make sure that all are fed and satisfied.
ഒരു കാര്യം നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, എല്ലാവരെയും എല്ലാ ആടുകളെയും അപ്രകാരം പോറ്റുകയും അവർ തൃപ്തരാകുകയും ചെയ്യേണ്ടതാണ്.
Now the next principle I told you, overgrazing or excessive feeding.
രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, അധികമായിരിക്കുന്ന ആഹാരം അല്ലെങ്കിൽ കൂടുതലായിട്ട് കഴിക്കുന്ന.
If you allow the sheep to continue in the same land for a long time,
ഒരേ പ്രദേശത്ത് തന്നെ ആടിനെ കൂടുതൽ സമയം അനുവദിച്ചു കൊടുത്താൽ,
and it will spoil the land.
ആ പ്രദേശത്ത് തന്നെ അത് നശിപ്പിക്കും.
So the shepherd is always changing the grassland one place to another.
അതുകൊണ്ട് ഇടയനെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പ്രദേശം മാറ്റി കൊണ്ടുപോകും.
Then only he can manage the land.
എങ്കിൽ മാത്രമേ ആ പ്രദേശത്തെ സംരക്ഷിക്കാൻ കഴിയത്തുള്ളൂ.
Then only the sheep also will be healthy.
മാത്രമല്ല ആടും ആരോഗ്യമായി തീരുകയുള്ളൂ.
In our ministry also this is a very important principle.
നമ്മുടെ ശുശ്രൂഷകളിലും ഇത് വളരെ പ്രധാനപ്പെട്ട തത്വമാണ്.
The Lord has appointed plurality of leadership in the local assembly.
പ്രാദേശിക സഭയിൽ നേതൃത്വം ബഹുവചനത്തിലാണ് നാം കാണുന്നത്.
No one man ministry is allowed.
അവിടെ ഒരു ഏക മനുഷ്യന്റെ ശുശ്രൂഷയല്ല.
Not every day one man is getting up and sharing the word. That is not allowed.
എല്ലാ ദിവസവും ഒരു വ്യക്തി തന്നെ എഴുന്നേറ്റ് ശുശ്രൂഷ ചെയ്യുന്നു.
God has given me him a particular gift, that is all right.
ഒരു വ്യക്തിക്ക് ചിലപ്പോൾ പ്രത്യേക കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ടായിരിക്കാം.
And if he continues every day like that, people won't like that.
എല്ലാ ദിവസവും ആള് തന്നെ അത് ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുകയില്ല.
A change is needed.
ഒരു വ്യത്യാസം ആവശ്യമാണ്.
So there's a change of the ministry, of the ministry is essential.
അതുകൊണ്ട് ശുശ്രൂഷകളിൽ ഒരു വ്യത്യസ്തത ആവശ്യമാണ്.
Then only the sheep can grow properly.
എങ്കിൽ മാത്രമേ ആടുകൾക്ക് നന്നായിട്ട് വളരുവാൻ കഴിയുകയുള്ളൂ.
The third principle I told you, the preferential feeding.
മൂന്നാമത്തെ കാര്യം ഞാൻ ഓർപ്പിക്കുകയുണ്ടായി, ആ ഒരു പ്രാധാന്യം അനുസരിച്ച് മുൻഗണനാ ക്രമം അനുസരിച്ചുള്ളതായിരിക്കുന്ന പോറ്റൽ.
Some people they like one topic.
ചില ആൾക്കാർക്ക് ഒരു വിഷയം മാത്രം ഇഷ്ടപ്പെടും.
They like prophecy very much. So every time whenever prophecy is there, they are interested to listen that.
ചിലർക്ക് പ്രവചനമാണ്, എവിടെ പ്രവചനമുണ്ടോ അവിടെ കടന്നു എന്ന് കേൾക്കും.
They don't like to hear about the Holy Spirit.
പരിശുദ്ധാത്മാവിനെ കുറിച്ച് താല്പര്യമില്ല.
The church, this is a boring topic. I don't want to listen.
സഭ എന്നുള്ളത് വിരസമാണ്, അത് കേൾക്കാൻ താല്പര്യമില്ല.
Like that they have a selection of the topics.
അതുകൊണ്ട് അവർക്ക് ചില പ്രത്യേക തെരഞ്ഞെടുത്ത വിഷയങ്ങളുണ്ട്.
That is not right.
അത് ശരിയായ രീതിയല്ല.
We need a balanced diet.
നമുക്കൊരു ക്രമീകൃതമായിരിക്കുന്ന ആഹാരം വേണം.
In an assembly you cannot continue every day on the prophecy only.
പ്രാദേശിക സഭയിൽ എല്ലാ ദിവസവും പ്രവചനം മാത്രം ശരിയായി.
You have to teach on the church.
സഭയെ കുറിച്ച് പഠിപ്പിക്കണം.
You have to teach on the Trinity and the Godhead of Godhead.
ത്രിത്വത്തെ കുറിച്ചും ദൈവത്തിന്റേതായിരിക്കുന്ന ആ സ്ഥാനത്തെ കുറിച്ചും പഠിപ്പിക്കണം.
You have to speak about the Holy Spirit.
പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കണം.
If you're not speaking like that, sometimes people will come and confuse you.
അപ്രകാരം പഠിപ്പിച്ചില്ലെങ്കിൽ ജനങ്ങൾ ആശയക്കുഴപ്പത്തിലായി പോകും.
And people will come, have you got the Holy Spirit?
ആരെങ്കിലും വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ?
No, I will go and ask my pastor.
ഞാൻ എന്റെ പാസ്റ്ററിനോട് പോയി ചോദിക്കാം.
And on Sunday they will ask, have you got the baptism of the Holy Spirit?
Parishuddhaatma snanam praapichuo?
No, I don't know whether I have or not. See, this is very confusing.
Aage oru aashayakulappamaanu vyaktamaaya uttaram kodukkunnilla.
That happens in our assemblies.
Nammude sabhagalil nadakkunna kaaryamaanu.
We need a balanced diet.
Namakku oru krameegrutha aaharam avashyam.
Not one subject, we have to change the subjects.
Ore vishayam thanneyalla, vyathisthangalayirikkunna vishayangal padipikkanam.
So these two things are very important.
Ee rendu kaaryangal valare pradhanamaanu.
The change of a person in the ministry.
Aa shushrushakalil വ്യത്യസ്തമായിരിക്കുന്ന ആളുകൾ.
And not only that, there should be change in the topic and a balanced diet should be provided.
വ്യത്യസ്ത ആളുകൾ മാത്രമല്ല വ്യത്യസ്ത വിഷയങ്ങളും കൊടുത്ത് അങ്ങനെ ക്രമീകൃതമായ രീതിയിൽ പഠിപ്പിക്കണം.
So this is a very important principle a shepherd considers before sending the sheep for feeding.
ആ ഒരു ആടുകളെ ഒരു പ്രദേശത്തേക്ക് അയക്കുന്നതിന് മുമ്പായിട്ട് ഇടയൻ പ്രത്യേകമായിട്ട് പരിഗണിക്കുന്ന ചില വിഷയങ്ങളാണിത്.
That is what the sheep is saying. He leadeth me in the paths of righteousness. He knows where I should go and he leads me.
അതുകൊണ്ടാണ് ആട് പറയുന്നത് എന്നെ തിരുനാമനിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു എന്നുള്ള കാര്യം.
He leads me.
അവൻ എന്നെ നടത്തുന്നു.
Do you think he leads me?
എന്നെ നടത്തുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ?
Yes, in our life when we examine each and every aspect of our life our Lord leads us.
നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും നമ്മുടെ ഇടയൻ നമ്മൾ നടത്തുകയാണ്.
Yeah, he leads me in various things.
പല കാര്യങ്ങളിൽ അവൻ എന്നെ നടത്തുന്നു.
But in my marriage case it is not his leading.
എന്നാൽ എന്റെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ അവന്റെ വലിയ നടത്തിപ്പില്ല.
I will decide as I like it.
എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ തീരുമാനിക്കും.
Is it like that?
അങ്ങനെയാണോ?
When about my job, no, that selection is mine.
ആയോ ജോലി കിട്ടുന്നതിന്റെ ബന്ധത്തിൽ ആ തീരുമാനം എന്റേതാണ്.
No, we have to completely obey him. He leads us in all aspect of our life.
പൂർണ്ണമായിട്ടും അവനെ നാം അനുസരിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ അവസ്ഥകളിലും അവൻ നമ്മളെ നടത്തണം.
See, we read the first time the word appears about the Lord's leading in Genesis 24 verse 27.
ആദ്യമായിട്ട് കർത്താവ് യഹോവയുടെ പരിപാലനം അല്ലെങ്കിൽ നടത്തിപ്പിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഉൽപ്പത്തി 24-27 ആണ്.
There we see says the Lord let me when I was on the way.
എന്റെ ആ ഞാൻ വഴിയിലായിരിക്കും വഴിയിലേക്ക് പോകുമ്പോൾ അവൻ എന്നെ നടത്തും.
It is a wonderful leading there we see.
വലിയ അത്ഭുതമായിരിക്കുന്ന ഒരു നടത്തിപ്പ് നമ്മൾ.
Eliezer was just in search of a girl which is suitable for his master's son.
തന്റെ യജമാനന്റെ മകന് വേണ്ടി ഒരു തക്കതായിരിക്കുന്ന സ്ത്രീയെ അന്വേഷിച്ചു പോകുന്ന എലിയാസറിന്റെ ജീവിതത്തിലാണ് ഇത് കാണുന്നത്.
He is after all a human being.
എലിയാസർ ഒരു സാധാരണ മനുഷ്യനാണ്.
But he committed everything to the Lord.
എന്നാൽ പൂർണ്ണമായിട്ട് യഹോവയിൽ സമർപ്പിച്ചിരിക്കുകയാണ്.
Finally he reached to that particular place and saw the girl. He understood the Lord led me.
ഒരുവിലായിട്ട് ആ പ്രത്യേക സ്ഥലത്തെത്തി ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ ആ ദാസൻ പറഞ്ഞു യഹോവയുടെ നടത്തിപ്പ്.
So our God is a God who leads us. We have to understand.
നമ്മുടെ കർത്താവ് നമ്മളെ നടത്തുന്നവനാണ്.
Even now also he is the same God of Eliezer and Abraham.
അബ്രഹാമിന്റെയും എലിയാസറിന്റെയും ആ ദൈവം നമ്മുടെയും ദൈവമാണ്.
But if we go by our own way,
നമ്മുടേതായിരിക്കുന്ന വഴികളിൽ പോവുകയാണെങ്കിൽ
എക്സ്ട്രീംലി ഡാമേജിംഗ് ആൻഡ് ഡേഞ്ചറസ്,
അത് ഏറ്റവും അപകടകരവും നാശകരവുമായി തീരും.
സോ വി സീ ദാറ്റ് ഇറ്റ് ഈസ് ഡിസാസ്ട്രസ് ടു ദ ഷീപ്പ്,
ആടുകൾക്ക് വരുന്ന നാശം.
Isaiah 53 verse 6, we know that we were like the sheep went astray from God's presence.
Isaiah 53:6 നമ്മൾ കാണുന്നുണ്ട് നമ്മൾ തെറ്റിപ്പോയ ആടുകളായിരുന്നു നമ്മൾ കാണുകയാണ്.
So we went our own way.
നാം നമ്മുടേതായിരിക്കുന്ന താന്താന്റെ വഴിക്ക് തിരിഞ്ഞ ആടുകളായിരുന്നു.
If we go our own way it is disastrous and is very harmful for us.
നമ്മുടേതായിരിക്കുന്ന വഴികളിലേക്ക് നാം പോയി കഴിഞ്ഞാൽ അത് അപകടകരവും നാശകരവുമായി തീരും.
It is a damaging way.
അത് അപകടകരമായിരിക്കുന്ന വഴികളാണ്.
One or two verses we'll read. Proverbs 16 verse 25.
Chela vakyangal nokku vaikkam sadrisha vakyam 16:25.
Our way is not a good way.
Nammude vali nalla vali alla.
16 verse 25.
25 vakki prayam nokku vaikkunu chilappol oru vali manushyanu chovai thonunu adinte avasanamo marana valigal athrey.
Yeah, we may think that this is a right way and if we go sometimes it will land up in trouble.
Chilappol nam vicharikkunnu nalla vali aanennu enna adil koodi poi avasanikkunnathu marana vali
aayirikkum. How our ways are.
ഇപ്രകാരമാണ് നമ്മുടെ വഴികൾ.
But when God leads it is not like that.
എന്നാൽ കർത്താവ് നമ്മളെ നയിക്കുമ പോൾ അത് അപ്രകാരമല്ല.
Chapter 14 verse 12 also we will read.
സദൃശവാക്യം 14:12 കൂടി നമുക്ക് വായിക്കാം. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും അതിന്റെ അവസാനമോ മരണ വഴികൾ അത്രയും.
സോ വി സീ ദാറ്റ് അവർ വേസ് ആർ നോട്ട് റൈറ്റ് ഓൾവേസ്, ഇറ്റ് കാൻ കോസ് ഡാമേജസ് ഇൻ അവർ ലൈഫ്.
ഇവിടെ നാം കാണുന്നത് നമ്മുടേതായിരിക്കുന്ന വഴികൾ നമുക്ക് നല്ലതായിരിക്കണം എന്നില്ല, അത് അപകടത്തിൽ ചാടിക്കാം.
When Jesus came, he saw the people of Israel without a shepherd.
നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഇസ്രായേൽ ജനം ഇടയനില്ലാത്ത ആടുകളെ പോലെ അവരെ കണ്ടു.
And they were scattered and fainted. That is what we read.
അവരെ ചിതറിപ്പോയി ക്ഷീണിതരായി തീർന്നു നമ്മൾ കാണുകയാണ്.
Nobody was there to guide them, lead them.
അവരെ നയിക്കുവാൻ ആരുമില്ലായിരുന്നു.
He felt compassion towards them.
അവരോട് കരുണയുണ്ടായി.
Matthew 9:36 we read about that.
മത്തായി സുവിശേഷം 9:36 നമ്മൾ വായിക്കുന്നുണ്ട്.
He felt so much compassionate to the sheep they were without a shepherd. to lead.
ഇടയനില്ലാത്ത ആടുകളെ പോലെ കണ്ട ഇസ്രായേൽ ജനത്തെ നോക്കി നമ്മുടെ കർത്താവിനെ അവരോട് മനസ്സലിഞ്ഞു എന്ന് വായിക്കുക.
Jesus Christ said, I am the way.
കർത്താവ് പറഞ്ഞു, ഞാനാണ് വഴി.
And he is the way and we have to walk in him, then only the blessings will come.
അവനാണ് നമ്മുടെ വഴി. ആ വഴിയിൽ കൂടി നാം നടന്നെങ്കിൽ മാത്രമേ അനുഗ്രഹങ്ങൾ വരികയുള്ളൂ.
What is the way we have to walk in his ways? It means that we should walk in love. That is what the Ephesians chapter 5 says.
എഫേസ്യ ലേഖനം നമ്മൾ വായിക്കുന്നു, അഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, ആ സ്നേഹത്തിന്റെ വഴിയിൽ കൂടി നാം നടക്കണം.
And again Ephesians chapter 5 verse 8 says that we should walk as the children of light.
എഫേസ്യ ലേഖനം 5-ന്റെ 8-ൽ നമ്മൾ വായിക്കുന്നു, വെളിച്ചത്തിന്റെ മക്കളായിട്ട് നാം നടക്കണം.
We should not walk otherwise in darkness, we should walk in the light.
അല്ലെങ്കിൽ നാം ഇരുളിൽ നടന്നു പോകും, അതുകൊണ്ട് നാം വെളിച്ചത്തിൽ നടക്കണം.
So the, our Lord is the one who leads us.
നമ്മളെ നടത്തുന്നവൻ നമ്മുടെ കർത്താവാണ്.
So we have to be very careful about our life.
അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കുറിച്ച് നാം വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം.
How we walk.
എപ്രകാരമാണ് നാം നടക്കുന്നത്?
There are three principles again we have. We walk by faith.
മൂന്ന് തത്വങ്ങൾ പിന്നെയും കാണാൻ സാധിക്കും. വിശ്വാസത്താൽ നടക്കുന്നു.
We are not walking by sight.
നാം കാഴ്ചയല്ല നടക്കുന്നത്.
How God is leading us.
എപ്രകാരമാണ് കർത്താവ് നമ്മളെ നടത്തുന്നത്?
Look at the, our thinking and the God's thinking is different.
നമ്മുടെ ചിന്താഗതിയും ദൈവത്തിന്റെ ചിന്താഗതിയും വ്യത്യസ്തമാണ്.
For my thoughts are not your thoughts, neither are your ways my ways, said the Lord.
യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്റെ വഴികൾ നിങ്ങളുടെ വഴികളല്ല, നിങ്ങളുടെ വഴികൾ എന്റേതുമല്ല.
Isaiah 55 verse 8 and 9 we are familiar with that verse.
Isaiah 55-ന്റെ 5-6 വാക്യങ്ങളാണ്.
So we see that the Lord is doing in a different way, his directions are different.
യഹോവയുടെ നടത്തിപ്പും അവന്റെ ആ ദിശകളും വ്യത്യസ്തമാണ്.
It can come even to the best of the man also can go wrong in the his own decision.
ഒരു നല്ല രീതിയിൽ നയിക്കുന്ന ജീവിക്കുന്ന വ്യക്തിക്ക് പോലും സ്വന്തം തീരുമാനം കൊണ്ട് തെറ്റായ രീതിയിൽ പോകാൻ സാധിക്കും.
For example, Samuel, we know that.
ഉദാഹരണത്തിന് ശമൂവേലിനെ കുറിച്ച് നമുക്കറിയാം.
Samuel, he was thinking that how to select the man as a king of Israel.
ഇസ്രായേലിന്റെ ഒരു രാജാവിനെ എപ്രകാരം തെരഞ്ഞെടുക്കും എന്നുള്ള കാര്യത്തിൽ ശമൂവേൽ ചിന്തിച്ചുകൊണ്ടിരുന്നു.
So he was looking at the people of Jesse's children. He thought the one first one and he thought he is the best one because he is healthy and very good as a king.
ഇസ്രായേലിന്റെ ഭരണത്തിലിരുന്നപ്പോൾ മൂത്ത മക്കളെ കണ്ടപ്പോൾ ഒരുപക്ഷെ ആരോഗ്യം കൊണ്ട് ഇവരായിരിക്കും രാജാവെന്ന് യോഗ്യരെന്ന്
Lord said, don't look at them outwardly. I know they are not the fit one.
അയാൾ യഹോവയായ ദൈവം പറഞ്ഞു, നീ പുറമേ നോക്കണ്ട, ഞാൻ കണ്ടിട്ടുണ്ട്.
So finally Lord pointed out that one man, he is the David, it is whom I have elected.
ഒടുവിലായിട്ട് ഒരു മനുഷ്യനെ യഹോവ തിരഞ്ഞെടുത്തു, അവൻ ദാവീദായിരുന്നു.
The Saul was, Samuel was looking outwardly, but God was looking inside the heart.
ശമൂവേലെ പുറമേയുള്ള നോക്കി, യഹോവയോ അകമേ നോക്കി.
So we let us look into the, how we can understand the God's will.
അതുകൊണ്ട് ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് നാം മനസ്സിലാക്കണം.
And how we can walk in his ways. Proverbs chapter 3 verse 5 and 6, you Lord.
സദൃശവാക്യം 3-ന്റെ 5-ഉം 6-ഉം കൂടെ നമുക്ക് വായിക്കാം.
We have to walk by faith.
വിശ്വാസത്താൽ നാം നടക്കണം.
Proverbs chapter 3 verse 5 and 6.
സദൃശവാക്യം 3-ന്റെ 5-ഉം 6-ഉം പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നിനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും.
Yeah, we should not depend upon our own understanding. Lean not unto thy own understanding.
നിന്റെ സ്വന്തം വിവേകത്തിൽ ഊന്നരുത്.
Trust in the Lord with all thy heart.
പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക.
That is what we have to do. Again, we 16 verse 1 to 3 we'll read. Proverbs.
സദൃശവാക്യം 16-ന്റെ 1-3 വരെ നമുക്ക് വായിക്കാം. ഹൃദയത്തിലെ നിരൂപണങ്ങൾ മനുഷ്യനുള്ളവ, നാവിന്റെ ഉത്തരമോ യഹോവയാൽ വരുന്നു. മനുഷ്യന് തന്റെ വഴികളൊക്കെയും വെടിപ്പായി തോന്നുന്നു, യഹോവയോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു. നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും.
See, it is completely surrendering to him and his will. That's what it means.
യഹോവയ്ക്കും തന്റെ ഇഷ്ടത്തിനും സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്.
I should die for me. Sometimes my ways are very clean.
എന്നെ സംബന്ധിച്ച് എന്റെ വഴികൾ ഒരുപക്ഷെ നല്ലതായിരിക്കാം.
But the Lord really knows whether it is clean or not.
എന്നാൽ യഹോവയായ ദൈവത്തിനാണ് അതിനെ ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ
സാധിക്കുന്നത്. So entrust all our responsibilities to him.
അതുകൊണ്ട് നമ്മുടെ വഴികളൊക്കെയും അവനിൽ അർപ്പിക്കുക.
See verse 9 of the same chapter.
അതേ അധ്യായം 9-ാം വാക്യം നോക്കുക.
Man's heart deviseth his way, but the Lord directeth his steps.
മനുഷ്യന്റെ ഹൃദയം തന്റെ വഴിയെ നിരൂപിക്കുന്നു, അവന്റെ കാലടികളെയോ യഹോവ ക്രമപ്പെടുത്തുന്നു.
സോ അവർ വാക്ക് is by faith.
നമ്മുടെ നടപ്പ് വിശ്വാസത്താലാണ്.
Our Lord is always with us. Our shepherd is always with us.
നമ്മുടെ ഇടയനായ യഹോവ എല്ലായ്പ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്.
And he leadeth us in the right way.
ശരിയായ പാതകളിലേക്ക് അവൻ നടത്തുന്നു.
That's what the psalmist says.
അതാണ് സങ്കീർത്തനകാരൻ.
He leadeth me in the paths of righteousness.
തിരുനാമനിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു.
He will never lead me in a wrong way.
ഒരു തെറ്റായ വഴിയിലേക്ക് എന്നെ നടത്തുകയില്ല.
Sometimes very difficult for us to understand that.
ചിലപ്പോൾ ഇത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്.
Only possible that we should commit ourselves to him. God, I cannot go. I don't know where to go. You lead me. He will lead us in a perfect manner.
ദേഹ കർത്താവേ എങ്ങോട്ട് പോകണം എന്ന് എനിക്കറിയില്ല, എന്റെ വഴി എനിക്കറിയില്ല, നീ എന്നെ നടത്തണമേ എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ടും അർപ്പിച്ചു കൊടുക്കുമ്പോൾ അത് സാധ്യമായി തീരും.
Then we have to understand his mind by reading the God's word.
മാത്രമല്ല ദൈവവചനം വായിക്കുന്നതിൽ കൂടി നമ്മുടെ കർത്താവിന്റെ മനസ്സ് നമുക്ക് മനസ്സിലാകും.
Lord reveals his mind through his word.
തന്റെ വചനത്തിൽ കൂടിയാണ് തന്റെ മനസ്സ്
That is very, very important.
അത് വളരെ പ്രധാനമുള്ള കാര്യമാണ്.
When we gather together, God speaks to us.
നാം ഒരുമിച്ച് കൂടുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നു.
Through the ministry of the word, he speaks to us, and we have to obey the still small voice.
ആ വചന ശുശ്രൂഷയിൽ കൂടി കർത്താവ് നമ്മോട് സംസാരിക്കുന്നു, നാം അത് അനുസരിക്കണം.
But we have our own idea of finding the God's will.
എന്നാൽ ദൈവഹിതം മനസ്സിലാക്കുന്നത് നമുക്ക് നമ്മുടേതായിരിക്കുന്ന ചില ആശയങ്ങളുണ്ട്.
But that ideas will not work. We have to completely depend upon him, then only it will work.
എന്നാൽ നമ്മുടെ ആശയങ്ങൾ അത് അപ്രകാരം പ്രവർത്തനമാകണമെന്നില്ല, യഹോവയിൽ ആശ്രയിക്കുമ്പോൾ അത് സാധ്യമായിട്ടില്ല.
I hope you might have heard about a story of a young man who wanted to go to an interview.
ഒരു ഇന്റർവ്യൂവിന് പോകാൻ തക്കണം ശ്രമിച്ച ഒരു ചെറുപ്പക്കാരന്റെ കഥ നിങ്ങൾ കേട്ടോണ്ട് ഞാൻ കരുതുന്നു.
So he wants to go to an interview, but he wants to see which is the best verse, whether Lord is leading or not. So he opened the Bible and he said, which verse comes to me first? That shows that I should go for the interview.
അവനെ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് അവൻ ചിന്തിച്ചു, വചനം തുറന്ന് ഒരു വാക്യം വായിക്കണം, അതിൽ കൂടി ദൈവം സംസാരിക്കുമെന്ന് അവൻ ഇപ്രകാരം കരുതി.
So he just closed his eyes and opened the Bible.
അവൻ ഇങ്ങനെ കണ്ണടച്ചിട്ട് പെട്ടെന്ന് ബൈബിൾ തുറന്നു.
And his eyes fell on a verse, Matthew 27 verse 5.
മത്തായി 27:5 ആണ് അവൻ കണ്ടത്.
So he saw Judas went and hanged himself.
അവിടെ നമ്മൾ കാണുന്നു യൂദ പോയി കെട്ടിഞ്ഞാണ് ചത്തു.
So that is not a good verse.
അതൊരു നല്ല വാക്യമല്ല.
He said, okay, I will try second time.
ഞാൻ ഇനി ഒരു പ്രാവശ്യം കൂടെ ശ്രമിക്കുന്നു.
I want to know the Lord's will.
ദൈവത്തിന്റെ ഇഷ്ടം എനിക്ക് മനസ്സിലാക്കണം.
I want to know the guidance of the Lord.
ദൈവത്തിന്റെ നടത്തിപ്പ് എനിക്ക് മനസ്സിലാക്കണം.
So again he opened closed the Bible and opened it in random.
വീണ്ടും അവന്റെ ബൈബിൾ അടച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് തുറന്നു.
Then his eyes fell on Luke's Gospel chapter 10 verse 37.
അപ്പോൾ അവന്റെ കണ്ണ് അവന്റെ ശ്രദ്ധ പെട്ടത് ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിൽ.
Yeah, go and do thou likewise.
നീയും അപ്രകാരം പോയി നീ അപ്രകാരം ചെയ്യുക.
Judas went and hanged himself.
Yuda poi kettiyan jattu.
Go and do likewise.
Adu pole neeyum poi cheyga.
He said third time. We say the third time it will be right one.
Avan chindichu moonavatha pravasham adu krithyamayirikkum.
So he closed again.
Veendum avan bible adachu vechu.
And pray to God. God reveal your will, your mind.
Kathave ninde hidam enikku manasilaaki tharanam ennu prarthichu.
When I opened the Bible, exactly the best verse should come to me.
Njan bible thorakkumbol enikku vendiyulla krithyamaya vakyam enikku kittanam ennu prarthichu.
John's Gospel chapter 13 verse 27 it came.
യോഹന്നാൻ സുവിശേഷം 13:27 പ്രകാരം വന്നു.
What thou doest, do quickly.
നീ ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്യുക.
Sometimes we, of course you know that this story is well known, you may not be doing like that. Sometimes we do somewhat similar to this one.
Chela palappolum ipragaramana namum cheythu povarullo.
We want to know, God, I don't know what to do, just to give me some word, and we open and we take that as the God's will.
Adeyame enikku endha cheyendu nadathilla nee enikku anucharanam ennu parney pettanna vajanam devahidam anveshikkan vendi
thonnu. There's no need of doing that.
Apragaram cheyendi avashyamilla.
When wherever you are reading continuously, where you are reading the same passage you read, the Lord will speak to you.
വായിച്ചുകൊണ്ടിരിക്കുന്ന അതേ വേദഭാഗം തുടരുക, അതിൽ കൂടെ ദൈവം
സംസാരിക്കും.
വളരെ അത്ഭുതമായ നിലയിൽ ദൈവം നടത്തും.
സോ sometimes suppose you have a meeting, you go and listen, God, I want to go, know your will, this is my problem, whether I should do it or not, at that time the speaker will tell you what to do. That
oru vajana kelvikku vendi kadannu polumbol devathinte hidam oru vashaya devadasanil koodi kelkuvanadeya thirum.
Yeah, we can understand his will through the ministry of the God's word.
Deiva vajana susrushil koodi deiva hidam namakku manasilavum.
So in our collective gatherings, God reveals his ways to us.
Naam sabhayayittu onnichu koodumbol deivam thanne vajanathil koodi thanne hidam namakku velippaduthi tharum.
Not only that, in our personal reading of the word, we can understand the mind of God.
മാത്രമല്ല വ്യക്തിപരമായിരിക്കുന്ന വചനപാരായണത്തിൽ കൂടിയും ദൈവം തന്റെ ഹിതം നമുക്ക് വെളിപ്പെടുത്തി.
If we renew our mind daily, he will reveal his mind to us every day.
ദിനം തോറും നമ്മുടെ മനസ്സ് പുതുക്കി നാം രൂപാന്തരപ്പെട്ടാൽ തന്റെ ഹിതം നമുക്ക് വെളിപ്പെടുത്തി.
If we are filled with all other ideas, he will not reveal.
മറ്റ് ആശയങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സ് നിറച്ചാൽ ദൈവഹിതം മനസ്സിലാകില്ല.
God, I want to marry a girl.
ദൈവമേ എനിക്കൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണം.
And then we list so many qualifications. This should be her qualification.
യോഗ്യതകളൊക്കെ നമ്മൾ ഇങ്ങനെ നിരത്തി വെക്കും.
We are filled with the ideas of our own mind.
നമ്മുടേതായിരിക്കുന്ന മനസ്സിന്റെ ആശയങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്.
God, you know my need.
ദൈവമേ നീ എന്റെ ആവശ്യം അറിയുന്നു.
Make me understand who is the girl or who is the boy whom I should marry.
ഞാൻ വിവാഹം കഴിക്കേണ്ട പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി ആരാണെന്ന് എനിക്ക് മനസ്സിലാക്കി തരണം.
Sure, the Lord will guide you in the right way.
തീർച്ചയായിട്ടും ദൈവം ശരിയായ രീതികളിൽ ദൈവം നടത്തും.
Bible says in the renewed mind he will reveal his will. That is what the Bible says.
ആ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നതിൽ കൂടി ദൈവം തന്റെ ഹിതം വെളിപ്പെടുത്തി തരും.
He still voices us, he is even now he speaks to us.
അവന്റെ ആ നേർത്ത സ്വരം ഇന്നും നമുക്ക് കേൾക്കുവാൻ സാധിക്കും.
We won't get some revelation or something like that.
വലിയ വെളിപ്പാടുകൾ അപ്രകാരം നമുക്ക് കിട്ടണമെന്നുള്ളതല്ല.
The Lord will speak to us every day of our life.
നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് നമ്മോട് സംസാരിക്കും.
Doesn't God speak today?
ഇന്ന് കർത്താവ് നമ്മോട് സംസാരിച്ചോ?
I do believe God speaks even today.
ഇന്നും ദൈവം സംസാരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
I have my personal experiences how God was moving my steps each and every time.
ഓരോ ദിവസവും എന്റെ കാലടികൾ എപ്രകാരം മുന്നോട്ട് നയിക്കുന്നുവെന്ന് ദൈവം എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു.
I still remember in relation with my job, in relation with my marriage, I do believe the Lord was guiding me in every steps of my life.
എന്റെ ജോലിയോടുള്ള ബന്ധത്തിലും വിവാഹത്തോടുള്ള ബന്ധത്തിലും ഓരോ കാര്യത്തിലും ദൈവം നടത്തിയത് ഞാൻ ഓർക്കുന്നു.
Yes, God is the one who leads us in the paths of righteousness.
നീതി പാതകളിലേക്ക് നടത്തുന്നവനാണ് നമ്മുടെ ദൈവം.
Only one thing we have to depend upon him completely.
ഒരു കാര്യം നാം പൂർണ്ണമായിട്ടും അവനെ ആശ്രയിക്കണമെന്ന് മാത്രം.
Our God is a living God.
നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്.
I was sharing with Solomon this morning how I got my job.
പ്രിയ സോളമനോട് ഞാൻ എപ്രകാരം എനിക്ക് ജോലി കിട്ടിയ എന്നുള്ള കാര്യം ഞാൻ രാവിലെ
പങ്കുവെച്ചു.
ദൈവത്തിന്റെ അത്ഭുതമായിരിക്കുന്ന പരിപാലനം
എന്റെ
ഓരോ വഴികളിലും ദൈവത്താൽ നയിക്കപ്പെട്ടതായിരുന്നു.
But wonderfully he provided that.
അത്ഭുതമായിട്ട് ദൈവം നടത്തി.
I do believe that God even today is a God of wonders. He will do miracles in our life.
നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇന്നും നമ്മുടെ ജീവിതങ്ങളിൽ അത്ഭുതം ചെയ്യുവാൻ അവന് കഴിവുണ്ട്.
That every day we should experience.
ഓരോ ദിവസവും നാം അത് അനുഭവേദ്യമാക്കി തീർക്കണം.
I hope you might have heard about a man who the gallon of milk. I hope you might have heard about it. It's a well known story.
പാൽക്കാരന്റെ ആ കഥ.
Yeah, that's all. Some youngsters, they were gathering together and they were debating whether God speaks today.
ചില ചെറുപ്പക്കാർ ഒന്നിച്ചു കൂടിയിട്ട് അവർ ഇപ്രകാരം വാദപ്രതിവാദം നടത്തിയാണ് ദൈവം ഇന്ന് സംസാരിക്കുമോ.
Whether God's voice we can understand, leading we can understand.
ദൈവത്തിന്റെ നടത്തിപ്പ് അല്ലെങ്കിൽ അവന്റെ ശബ്ദം നമുക്ക് മനസ്സിലാകുമോ.
So they debated each other and they could not come to a conclusion.
അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് ഒടുവിൽ ഒരു ഒരു ഉപസംഹാരത്തിൽ എത്തിച്ചേർന്നു.
Now the night, it was very night and about 10 o'clock or 11 o'clock it has reached.
ഏതാണ്ട് രാത്രി 9 മണി 10 മണിയോളം ആയി കഴിഞ്ഞു.
And they said, anyhow, we will go. We don't know whether God speaks today or not.
ഇന്ന് കർത്താവ് സംസാരിക്കുമോ നമുക്കറിയത്തില്ല.
And one man out of that, he was just started driving.
അതിലൊരു ചെറുപ്പക്കാരൻ അവന്റെ വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്ത് പോവുകയായിരുന്നു.
While he had a burden in his heart that he will buy some milk from the shop.
പോകുന്ന കൂട്ടത്തിൽ അവൻ ഇപ്രകാരം ചിന്തിച്ചു, കടയിൽ അല്പം പാൽ വാങ്ങിക്കൊണ്ട് പോകാം.
He was not knowing whether it is milk is needed at home or not. Just he felt it that he should buy 1 gallon of milk.
വീട്ടിലേക്ക് പാൽ ആവശ്യമുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല, എങ്കിലും അവന് ആ 1 gallon
അവൻ
വണ്ടി ഓടിച്ചു പോകുമ്പോൾ
സാധാരണ
വീട്ടിലേക്ക് പോകുന്ന വഴി അല്ലത്.
Then he took the right side.
അവൻ ആ വലതുവശത്തേക്ക് തിരിഞ്ഞു.
Then he was wondering why I take this line.
എന്തിനാണ് ഞാൻ ഈ വഴി എടുത്തത്?
Again there is a feeling that he should go ahead.
മുന്നോട്ട് പോകാൻ തക്കണം അവന്റെ അന്തരംഗത്തിൽ ഒരു പ്രേരണയുണ്ടായി.
Anyhow he went ahead.
അവൻ മുന്നോട്ട് തന്നെ പോയി.
And then he said, he stopped little bit.
കുറച്ച് കഴിഞ്ഞ് അവിടെ നിന്നിട്ട്
By the time it is about to be 12 o'clock in the night.
ഏതാണ്ട് രാത്രി 12 മണിയോളം സമയം ആയി കഴിഞ്ഞു.
The whole area is completely, everybody has slept.
മുഴുവൻ പ്രദേശത്തിലും എല്ലാവരും ഉറങ്ങി കഴിഞ്ഞു.
Then he heard a small cry and some talking, some in the house and a light there.
അവിടെ ഒരു നേരത്തെ കരച്ചിലിന്റെ ശബ്ദം, ഒരു വെളിച്ചവും അല്പ സംസാരവും കേട്ടു.
There was a still voice in him and telling that you go to that home.
അവന്റെ അന്തരംഗത്തിൽ ഒരു സ്വരം അവൻ കേട്ടു, ആ വീട്ടിലേക്ക് പോവുക.
If I go in this midnight, they will say he's a madman. I don't want to go.
ഞാൻ ഈ രാത്രി ആ വീട്ടിലേക്ക് എന്ന് കഴിഞ്ഞാൽ അവർ പറയും ഇവൻ ഭ്രാന്തനാണെന്ന് പറയും.
So he said, no, I will remain, I will not go there.
അതുകൊണ്ട് അവൻ അവിടെ തന്നെ ഞാൻ പോകുന്നില്ല എന്ന്
പറഞ്ഞു. Again he had a burden to go to that home.
വീണ്ടും ആ വീട്ടിലേക്ക് പോകുവാനുള്ള ഒരു പ്രേരണ അവനുണ്ടായി.
And he took this milk and went to that home.
അവനെ ആ പാലും എടുത്തുകൊണ്ട് ആ ഭവനത്തിലേക്ക് പോയി.
He knocked the door.
അവൻ ആ കതവ് കൂട്ടി.
One man who came out with a very much sorrowful face and very much upset man.
വളരെ നിരാശനായിട്ട് സങ്കടത്തോടെ മുഖത്തോടെ കൂടി ഒരു വ്യക്തി പുറത്തേക്ക് വന്നു.
And he handed over the milk to him.
ഈ പാല് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു.
He was so surprised.
അവൻ അയാൾ വളരെ അത്ഭുതപ്പെട്ടു.
He ran to his house inside.
അവൻ അകത്തേക്ക് ഓടിപ്പോയി.
And he was speaking in a Spanish language.
ഒരു സ്പാനിഷ് ഭാഷയിൽ അവൻ പ്രാർത്ഥന
സംസാരിച്ചു. And he was talking to his wife.
ഭാര്യയോട് പറഞ്ഞു.
And so the angel had come, that is what he means.
ദൂതൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു.
Because they saw that they were actually praying just 10 minutes before that because the child they had and they were not having milk to give the child.
10 മിനിറ്റ് മുൻപ് അവരുടെ കുഞ്ഞിന് പാൽ കൊടുക്കാനില്ലാത്തതുകൊണ്ട് പാലിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു.
And the child was crying without milk.
പാൽ കിട്ടാനിട്ട് കുഞ്ഞ് കിടന്ന് നിലവിളിക്കുകയായിരുന്നു.
And they were praying kneeling down, God you send milk for our child.
മുട്ടും മുട്ടുമേൽ നിന്നുകൊണ്ട് കർത്താവേ പാൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു.
Actually this man exhausted all his money on that month they were having spent excessively so they were not having money to buy the milk for the child.
ഈ കുഞ്ഞിന് പാൽ കൊടുക്കും പാൽ വാങ്ങുവാൻ തക്കൊണ്ട് ആ കുടുംബത്തിന്റെ ഈ പണമില്ലാത്ത ഒരു അവസ്ഥയുമായിരുന്നു.
When they saw this milk they were really rejoiced.
പാൽ കണ്ടപ്പോഴത്തേക്ക് അവർ വളരെ സന്തുഷ്ടരായി.
They came in, are you an angel?
അവർ വന്ന് ചോദിച്ചു നീ ഒരു ദൂതനാണോ?
He did not say anything.
അതാണൊന്നും പറഞ്ഞില്ല.
But he opened his wallet and gave some more money and left the place.
തന്റെ പേഴ്സ് തുറന്ന് കുറച്ചും കൂടെ പണം കൊടുത്തിട്ട് അവൻ സ്ഥലം വിട്ടു.
So we see that this incident, I don't know whether it's happened or not, but this incident is a well known incident. It says that how God leads even today.
ഇത് നടന്നാണോ ഇല്ലയോ എന്ന് കരുതില്ലെങ്കിലും വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നും ദൈവം സംസാരിക്കുന്നു.
In my personal life similar incidents are there. I do believe God do speak today.
വ്യക്തിപരമായ ജീവിതത്തിൽ എന്റെ അനുഭവമാണിത്. ഇന്നും ദൈവം സംസാരിക്കുന്നു.
As I told you about my job, it was like that. Each and every step God was directing.
ഞാൻ ഓർപ്പിച്ച പോലെ എന്റെ ജോലിയോടുള്ള ബന്ധത്തിലും ഓരോ സ്റ്റെപ്പ് പടികളിലും ദൈവം സംസാരിച്ചു.
Without an interview, without the meeting the principal, I was appointed as a professor in the university, in the college.
ഒരു ഇന്റർവ്യൂ ഒരു പ്രിൻസിപ്പലിനെ കാണുവാൻ പോലും ഇടയാകാത്ത നിലയിൽ ഒരു പ്രൊഫസർ ആയിട്ട് ആ യൂണിവേഴ്സിറ്റി ദൈവം ജോയിൻ ചെയ്തു.
Can you imagine that?
അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കും.
I believe God leads even today.
ഇന്നും ദൈവം നടത്തുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
But you trust upon him, believe upon him.
പക്ഷേ അവനിൽ ആശ്രയിക്കുകയും അവനെ വിശ്വസിക്കുകയും വേണം.
Yes, his ways are righteous ways, he leads to that.
അവന്റെ വഴികൾ നീതിയുള്ള വഴികളാണ്, അതിന്നുമുണ്ട്.
His paths are righteous ones, so unrighteousness is not there in his paths.
അവന്റെ വഴികൾ നീതിയുള്ളതായതുകൊണ്ട് അതിനകത്ത് അനീതിയുടേതായിരിക്കുന്ന യാതൊന്നുമില്ല.
That is the second way by which we can understand whether it's God's way.
ദൈവത്തിന്റെ വഴിയാണോ എന്ന് മനസ്സിലാക്കാനുള്ള രണ്ടാമത്തെ കാര്യമാണ്.
One, he speaks through the word.
ഒന്ന് വചനത്തിൽ കൂടി സംസാരിക്കുന്നു.
Secondly, we should verify the way is right or wrong.
രണ്ടാമതായിട്ട് ഇത് ശരിയായ വഴിയാണോ തെറ്റായ വഴിയാണോ എന്ന് നാം തിരിച്ചറിയണം.
Some people they think that whatever comes on the way that is all the God's will.
ചിലർ വിചാരിക്കുന്നത് ഈ വഴിമധ്യേ വന്നു കൂടുന്നതെല്ലാം ദൈവഹിതമാണെന്ന് ചിന്തിച്ചു പോകും.
I hope you may have heard about the K.V. Simon. He has narrated a beautiful illustration.
K.V. Simon sir oru veliya oru nalla oru udaharanam thani thara vishayichirundu.
In the so many years before, you know, there was a flood in Kerala. You may have heard about that.
Aneya varshangalukku munpu veliya oru vellappokam Keralathil undayi.
99 flood of 99, that is his known.
99 le vellappokam.
And the whole that night the so many houses were gone in the water.
Aneya aa raathril aneka veedugal vellathil olichu poyi.
No, during that time the houses were not concrete houses. Houses big, the wooden houses were there.
തടി കൊണ്ടുണ്ടാക്കിയ വീടുകളൊക്കെ ആയിരുന്നു അന്ന് ആ കാലത്തുണ്ടായിരുന്നത്.
അറയും നിലയും അറ അറ that is the way they prepared the houses.
അറയും നിലയൊക്കെ ഉള്ള തടി കൊണ്ടുള്ള വീടുകളായിരുന്നു അന്നത്തെ കാലത്തുണ്ടായിരുന്നത്.
In the flood, one of the house was moving.
ആ ഒരു വെള്ളപ്പൊക്കത്തിൽ ഒരു വീട് ഇങ്ങനെ ഒഴുകി പോവുകയാണ്.
And one inside one house, one drunkard was there.
ആ വീടിനകത്ത് ഒരു മദ്യപനായ വ്യക്തി ഉണ്ടായിരുന്നു.
And he was sleeping, he was not knowing what is happening at all.
എന്ത് സംഭവിക്കുന്നു എന്ന് പോലും അറിയാതെ അവൻ ഉറങ്ങുകയാണ്.
So his house also started moving in the flood.
And the
house came and stuck in a coconut, the place where a lot of coconuts are there, it was stuck on that. And he was not knowing anything. Early morning he got up. Then he understood the flood, it is in the flood. Then he opened his eyes. Then he saw the coconut and full of toddy with the, you know, all the toddy is there.
He's
a drunkard. So he praised the Lord, even in this place God has provided me. Let me tell you, this is not the way God provides. His provisions are righteous ones. If it is not righteous, it is not his ways. I know some people, they amass wealth illegally and all these things, and they good amount they go for the use for the Lord's work. That is not the way we have to do. Every way the Lord is leading, it is a righteous way. So we have to be very careful about our doing. The wealth and all we accumulated by the wrong means is not his ways. We have examples in the Old Testament. You know the Gehazi. How he accumulated wealth? By giving a wrong report. Even today there are people gives a long of wrong report.
Gehazi
was thinking, Elisha, he was really what type of man, so much of wealth God, why he didn't take it?
He went from
the other door. Ran up to that man.
Said,
see, two guests has come now. So the master is telling something, you give us for
that.
The Naaman was surprised. Said, one talent of silver. No, you take two talents of silver. Oh, he sent his servants, two servants to carry all the luggage. And the Gehazi was very happy. He got a lot of wealth. How he got the wealth? By giving wrong report. And wrong report accumulated the wealth. Even today also in the ministry of the God's word, we see that many people are giving wrong reports. Some are habituated in giving wrong reports. I went there and 100 people saved. And there I went and there was a great miracle took place. And the intention is to collect the wealth in an unworthy manner. This is not started today, it is started at the time of Gehazi itself. So if they do like that, the state of Gehazi will be their fate also. We should not do like that. His paths are righteous paths. Thirdly, how we understand his will? The third thing is that the end of his ways will bring glory to his name. If everything is not bringing glory to him, it is not his leading. He leadeth me in the paths of righteousness. For what? For his name's sake. For his glory, he is leading everything. Whatever we do, if it is not bringing glory to his name, That is not his
ways.
So we have to understand the God's will in
our life.
By faith we can understand it.
By
reading the God's word we can understand
it.
And when we do, we should understand whether it's righteous or
unrighteous.
If it is unrighteous, it is not the God's leading.
What is the final result?
If it is not bringing glory to God, that is not his
will.
If the sheep is going in the right
way,
everybody will say, this shepherd is very good, is leading the sheep in the
right way.
Whatever happens to the sheep, glory goes to the
shepherd.
All our life is meant for his glory.
The
God, we should use all our blessings, health, wealth and family for his glory.
നമ്മുടെ സകല നമ്മുടെ ധനവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ എല്ലാം.
In Isaiah 43 verse 4 to 7 he says that I have created you for my glory.
As
God has made you and created you and saved you for his glory.
For his
name's sake he has called
us.
What a wonderful Savior we
have.
He leadeth me in the paths of righteousness for his name's
sake. എന്നെ നീതിപാതകളിൽ
നടത്തുന്നു. Such a good shepherd we have.
എത്ര നല്ലൊരു ഇടയനാണ് നമുക്കുള്ളത്.
Let us follow his direction.
അവന്റെ പാതകളിൽ കൂടി നടക്കാം.
Let us follow his leading.
അവന്റെ നടത്തിപ്പ് നമുക്ക് അനുഭവമാകും.
Even today he leads us in our way.
ഇന്നും നമ്മുടെ വഴികളിൽ അവൻ നമ്മളെ നടത്തുകയാണ്.
May God bless this verse to our heart.
ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ അനുഗ്രഹമായിട്ട് തീരട്ടെ.